വലതുഭാഗത്ത് ഇരുന്ന പുത്രനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനോട് ചേർന്ന് പറയുന്നു, അവൻ തന്റെ മുമ്പിലുള്ള സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും ചെയ്തു. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളു. ദൈവമക്കളെ, എല്ലാ പ്രാവശ്യവും നാം തിരുവചനം വായിക്കുമ്പോൾ ഒരു പ്രാർത്ഥനയോടുകൂടെ വേണം വായിക്കാൻ. കർത്താവേ, ഞാൻ വായിക്കാൻ പോകുന്ന തിരുവചനത്തിൽ നിന്ന് എനിക്കൊരു വെളിച്ചം എനിക്ക് തരണമേ. ഗോഡ് ഗിവ് മീ എ ലൈറ്റ്, ഒരു പ്രകാശം എനിക്ക് തരണമേ. അങ്ങനെ നാം പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ മറുപടിയായി നമ്മൾ വായിക്കുന്ന വേദഭാഗത്തിൽ നിന്ന് ഞങ്ങൾ എപ്പോഴും പറയാനുള്ള കാര്യം ആവർത്തിക്കുകയാണ്. തിരുവനന്തപുരത്തിലേക്ക് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവപുത്രന്റെ മുഖം തിരുവനന്തപുരത്തിൽ നിന്ന് പ്രകാശിക്കപ്പെടുകയും ആ റിഫ്ലക്ഷൻ നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഈ തിരുവചനങ്ങളെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ കേട്ടിരിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിക്കാൻ പാപികളാൽ തനിക്ക് ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചുകൊള്ളുവീൻ എന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. കർത്താവിന്റെ ക്രൂശുമരണത്തെക്കുറിച്ച് നമുക്ക് അനേക പ്രാവശ്യം നമ്മൾ പല ആംഗിളിൽ ചിന്തിക്കുകയും ഒരുപക്ഷെ നമുക്കതൊക്കെ കർത്താവിന്റെ ക്രൂശുമരണത്തെക്കുറിച്ച് എനിക്ക് അറിയാമെന്നൊരു ചിന്തയായിരിക്കാം ഒരുപക്ഷെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരിക. എന്നാൽ പ്രിയ സഹോദരങ്ങളെ, അറിവ് നമ്മളെ ഒരിക്കലും ദൈവത്തോട് അടുപ്പിക്കത്തില്ല. നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നത് തിരുവചനത്തിൽ നമുക്ക് കിട്ടുന്ന വെളിപ്പാടുകളാണ്, റവലേഷൻസ് ആണ് നമ്മെ കർത്താവിനോട് അടുപ്പിക്കുന്നത്. സോ പ്രാർത്ഥനയുടെ ആയിരിക്കും ചില വേദഭാഗങ്ങൾ നമ്മൾ വായിക്കും. പ്രേ ഫോർ എ റവലേഷൻ. കർത്താവ്, എനിക്ക് അടുത്ത തലത്തിൽ കർത്താവിന്റെ ക്രൂശിൽ എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു വെളിപ്പാട് എനിക്ക് തരണമേ. ക്രിസ്തീയ ലോകത്തിൽ ഇന്ന് ഈ സന്ദേശം വളരെ കുറവാണ് നിങ്ങൾക്കറിയാം. അതിനെക്കുറിച്ചൊരു ദേവദാസൻ പറഞ്ഞത്, ദിസ് ഈസ് അൻ ഏൻഷ്യന്റ് മെസ്സേജ് ഇൻ എ പോസ്റ്റ് മോഡേൺ വേൾഡ്. വലിയ ടെക്നോളജിയൊക്കെ നിറഞ്ഞൊരു ലോകത്തിലെ ഒരു പുരാതനമായ സന്ദേശമാണ്. പക്ഷേ ഈ പുരാതനമായ സന്ദേശത്തിന് ഒരു പ്രാധാന്യമുണ്ട്. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ബോധത്വമെങ്കിലും രക്ഷിക്കപ്പെടുന്നവന് അത് ദൈവത്തിന്റെ ശക്തി തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. അത് ദൈവത്തിന്റെ ശക്തിയാണ്. രക്ഷിക്കപ്പെട്ടവന്റെ ദൈവശക്തി ക്രൂശിന്റെ വചനമാണ്. ഇനി ശ്രദ്ധയോടെ ആയിരിക്കുക. പ്രിയമുള്ളവരെ, യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട കാലഘട്ടങ്ങളിൽ 30,000 ആളുകളെയാണ് റോമ ഗവൺമെന്റ് ക്രൂശിച്ചത്. 30,000. 30,000 ആളുകൾ ക്രൂശിക്കപ്പെട്ടെങ്കിലും നമ്മൾ ഓർക്കുന്നത് ഒരാളെയാണ്. ഹല്ലേലൂയ. 29,999 പേര് മരിച്ചോലല്ല ക്രിസ്തു മരിച്ചത്. അവന്റെ മരണത്തിന് ഒരു പ്രത്യേകതയുണ്ട്. യഹൂദന്മാർ സാധാരണയായിട്ട് ആളുകളെ അവരുടെ ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞു കൊല്ലുകയാണ് പതിവ്. നമുക്കറിയാം സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നതായി നമ്മൾ വായിക്കുന്നു. എന്നാൽ ജാതികളാണ് ക്രൂശീകരണം ജാതികളുടെ ഒരു ശിക്ഷാരീതിയായിരുന്നു. കാരണം തിരുവചനത്തിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത് കൊണ്ട് അങ്ങനെ സംഭവിച്ചേ മതിയാകൂ. അങ്ങനെ ക്രിസ്തു നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. സങ്കീർത്തനം 22 അത് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. യെശയ്യാ 53 അതിന്റെ എന്തിനാണെന്ന് എഴുതിയിട്ടുണ്ട്. സങ്കീർത്തനം 69 അതിനെക്കുറിച്ച് അവന്റെ കഷ്ടങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. സക്കറിയ 12 കർത്താവിന്റെ ക്രൂശുമരണം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഗലേഷ്യൻസ് ഗലാത്തിലേഖനം 3 ആ ശാപത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ചില വേദഭാഗങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് വായിക്കാൻ. 1 കൊരിന്ത്യർ 1 അതിന്റെ 16 വാക്യം ആർക്കെങ്കിലും വായിക്കാം. 1 കൊരിന്ത്യൻസ് 1:16. വളരെ സാവധാനം കടന്നു പോകാം. 1 കൊരിന്ത്യർ 1 16 വാക്യം.
സ്റ്റെഫാനോസിന്റെ ഭവനക്കാരെയും ഞാൻ സ്നാനം കഴിപ്പിച്ചു, അതല്ലാതെ മറ്റു വല്ലവരെയും സ്നാനം കഴിപ്പിച്ചു എന്ന് ഞാൻ ഓർക്കുന്നില്ല. സ്നാനം കഴിപ്പിപ്പാനല്ല, സുവിശേഷം അറിയിപ്പാനത്രേ ക്രിസ്തു എന്നെ അയച്ചത്.
ഈ വചനം എനിക്ക് വളരെ ചിന്തിക്കാനായിട്ട്, നിങ്ങൾക്കിവിടെ എല്ലാവർക്കും അറിയാം പൗലോസ് അത്ര ഓർമ്മ കുറവുള്ള ആളൊന്നുമല്ല. ഹെബ്രായൻ ജനിച്ച ഹെബ്രായൻ, പരീശന്മാരിൽ വെച്ചൊരു പരീശൻ, നയപ്രമാണ സംബന്ധിച്ച് അനിന്യൻ. പക്ഷെ പൗലോസ് പറയുക, ഞാൻ ഓർക്കുന്നില്ല. പൗലോസ് അത്ര ഓർമ്മശക്തി കുറവുള്ള ആളാണെന്ന് തിരുവചനങ്ങൾ വായിച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ കൊരിന്ത്യരോട് പറയുക, ആ ക്രിസ്പോസിനെയും ഗായോസിനെയും സ്നാനപ്പെടുത്തി എനിക്ക് ഓർമ്മയാണ്. പിന്നെ പൗലോസ് ഇങ്ങനെ പറയുക, ആ സ്തേഫാനോസിന്റെ വീട്ടുകാരെ ഞാനാ സ്നാനപ്പെടുത്തിയത്, പിന്നെ വേറെ ആരെയെങ്കിലും സ്നാനപ്പെടുത്തിയോന്ന് ഞാൻ ഓർക്കുന്നില്ല. ഇന്ന് ആളുകളൊക്കെ ഒത്തിരി ഓർക്കുന്ന കാര്യങ്ങളാ, ഞാൻ എത്ര പേരെ സ്നാനപ്പെടുത്തിയിട്ടുണ്ട്, ഇത്ര പേര് എന്റെ ശുശ്രൂഷ രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ പൗലോസ് പറയുക, ഞാൻ ആരെ സ്നാനപ്പെടുത്തിയെന്ന് പോലും ഓർക്കുന്നില്ല, കാരണം നിങ്ങളുടെ ഇടയിൽ വന്നപ്പോൾ എന്റെ മനസ്സിൽ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തു അല്ലാതെ വേറൊന്നുമില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പറയുക, ഞാൻ നടുക്കത്തോടും ഭയത്തോടും കൂടിയാണ് നിങ്ങളുടെ ഇടയിലായിരുന്നത്. ഞങ്ങളുടെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളിലായി പോകാതെ ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ തന്നെ പൗലോസ് കൊരിന്തിൽ പ്രസംഗിച്ചതുകൊണ്ട് താൻ മറ്റു കാര്യങ്ങളെല്ലാം മറന്നുപോയി. ദൈവസഭയോട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മെസ്സേജ് പറഞ്ഞ പോലെ ഓർപ്പിക്കുകയാണ്, ഈ വരുന്ന അരമണിക്കൂർ സമയം മറ്റെല്ലാം നമുക്ക് മറന്നുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ കുടുംബവും നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രതികൂലങ്ങളും നമ്മുടെ ബലഹീനതകളും രോഗങ്ങളും എല്ലാം മറന്ന് കർത്താവിന്റെ ക്രൂശിലേക്ക് തന്നെ നമുക്ക് നോക്കിക്കൊണ്ടിരിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇത് രക്ഷിക്കപ്പെട്ടവന് ദൈവത്തിന്റെ ശക്തിയാണ്. പ്രിയ സൗരങ്ങളെ, നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്നത് നമ്മൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ നാലു പേരും വളരെ വ്യക്തമായിട്ട് ഈ യേശുവിന്റെ ക്രൂശീകരണം വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ നിങ്ങളുടെ ആത്മാർത്ഥത്തോട് ചോദിക്കുക, കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ കർത്താവിന്റെ ക്രൂശുമരണത്തിന്റെ ഭാഗങ്ങൾ വായിച്ച് ധ്യാനിച്ച് എത്ര പേര് ഈ സഭയിലുണ്ട്? ഞാൻ സഭയിലെ കാര്യമല്ല പറഞ്ഞ, വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ ഭാഗങ്ങൾ പേഴ്സണൽ ധ്യാനത്തിൽ വായിച്ച് ധ്യാനിച്ച് എത്ര പേരുണ്ട്? എനിക്കറിയാം വളരെ കുറച്ചുപേര് മാത്രമേ അത് വായിച്ച് ധ്യാനിച്ചിട്ടുള്ളൂ. കാരണം നമ്മൾ ചിന്തിക്കുന്നത് നമ്മളൊക്കെ രക്ഷിക്കപ്പെട്ടവരായതുകൊണ്ട് ഇനി ആ വേദഭാഗങ്ങൾ ആവശ്യമില്ലെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ ഓർത്തോണം, രക്ഷിക്കപ്പെട്ടവൻ വേണം ഇത് കൂടുതലായിട്ട് വായിക്കാനായിട്ട്. പ്രൈസ് ദി ലോർഡ്. രക്ഷിക്കപ്പെട്ടവർ വേണം ഇത് കൂടുതലായിട്ട് വായിച്ച് ധ്യാനിക്കുവാനായിട്ട്. തിരുവചനത്തിലെ ഭാഗങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോൾ യേശുവിനെ കുറിച്ച് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അവനെ ഗെത്സെമനയിൽ വെച്ച് പിടിക്കുന്നതായിട്ട് നമുക്കറിയാം. നിങ്ങൾ ഒരു കാര്യം വചനത്തിൽ ശ്രദ്ധിക്കണം, യേശുവിന്റെ ശാരീരിക പീഡനങ്ങൾ തിരുവചനങ്ങൾ വലിയ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവനെ ക്രൂശിച്ചു, അത്രയേ ഉള്ളൂ. ഇടത്ത് കാലിൽ അണി അടിച്ചു, ഇടത്ത് കയ്യിൽ അണി അടിച്ചു, ഒന്നുമില്ല. യേശുവിന്റെ ശാരീരിക പീഡനങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു പോവാം. സിമ്പിൾ ആയതുകൊണ്ടല്ല, മറ്റു കാര്യങ്ങളാണ് സുവിശേഷങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്യപ്പെടുന്നത്. പക്ഷെ പള്ളികളിലും മറ്റു സ്ഥലങ്ങളിലും ഒക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യം, യേശുവിന്റെ ശാരീരിക പീഡനങ്ങളെ അവര് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. അത് എക്സ്പ്ലെയിൻ ചെയ്യുക തന്നെ ചെയ്യണം. പക്ഷെ ക്രൂശിൽ എന്താണ് സംഭവിച്ചതെന്ന് ഒരാൾക്കൊരു വെളിപ്പാട് കിട്ടുമ്പോൾ, കർത്താവെ, ശാരീരിക പീഡനങ്ങൾക്കോടൊപ്പം തന്നെ നീ ഞങ്ങളുടെ പാപങ്ങളെ സ്വന്തം ശരീരത്തിൽ വഹിച്ച നിന്റെ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിന്റെ എന്റെ എല്ലാ പാപങ്ങളും നിന്റെ ശരീരത്തിൽ നീ വഹിച്ചു എന്നുള്ളൊരു വെളിപ്പാടാണ് ഒരാളെ കർത്താവിലേക്ക് കൂടുതലായിട്ട് അടുപ്പിക്കുന്നത്. അവിടെ പറയുന്നത് സോൾജേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, അവർക്കതൊരു ടൈം പാസ് ആയിരുന്നു. അവര് ഒരു എന്താ പറയുന്നേ, കുറിയിട്ട് അവര് വസ്ത്രം പകുത്തെടുക്കുന്നു, തലയിൽ ഒരു മുൾക്കിരീടം വെച്ചിട്ട് അവിടെ നിന്ന് യേശുവിനെ പരിഹസിക്കുന്നു. കയ്യിലൊരു കോല് കൊടുത്തിട്ട് രാജാവെ ജയ ജയ എന്ന് പറഞ്ഞ് വന്ദിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം ക്രൂശ് ഒരു ടൈം പാസ്സാ. ഇന്ന് ലോകത്തിൽ അനേകരെ സംബന്ധിച്ചിടത്തോളം ക്രൂശ് ഒരു ടൈം പാസ്സാ. അവർക്ക് ജസ്റ്റ് ഒരു, പക്ഷെ രക്ഷിക്കപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു ടൈം പാസ് അല്ല അത്. ഇനി അവിടെ നമ്മൾ കാണുന്നുണ്ട് യേശുവിനെ എല്ലാവരും വെറുത്തു. മത അധികാരികൾ യേശുവിനെ വെറുത്തു. അവർ പറഞ്ഞു ഇവനെ ക്രൂശിക്ക തന്നെ ചെയ്യണം. പൊളിറ്റിക്കൽ ലീഡേഴ്സ് അവർ യേശുവിനെ വെറുത്തു. പിന്നെ ആളുകൾ യേശുവിനെ കൊന്നേ മതിയാകുമെന്ന് നിലവിളിച്ചു. അവന്റെ കൂടെ നടന്ന യൂദാ ഈസ്കരിയത്താവ് അവനെ ഒറ്റിക്കൊടുത്തു. യേശുവിന്റെ പ്രിയ ശിഷ്യനായിരുന്ന പത്രോസ് മൂന്ന് പ്രാവശ്യം അവനെ തള്ളിപ്പറഞ്ഞു. എല്ലാ ശിഷ്യന്മാരും അവനെ വിട്ടുപോയി. അവന്റെ മുഖത്ത് തുപ്പലേൽക്കപ്പെട്ടു. അവനെ കോൽ കൊണ്ട് അവന്റെ തലയിൽ അടിച്ചു. അവന്റെ മുഖത്തടിച്ചതായിട്ട് വായിക്കുന്നു. പിന്നെ അവനോട് കൂടെ ക്രൂശിച്ചിരുന്ന രണ്ട് കള്ളന്മാരും അവനെ നിന്ദിച്ചു. ഇത്രയും സകലോടെ കടന്നുപോയ ആരും ഇവിടെ ഇല്ല എന്ന് ഞാൻ കരുതുക. പ്രിയസഹോദരങ്ങളെ, കർത്താവിനെ കുറിച്ച് പറഞ്ഞ കുറ്റങ്ങൾ, ഏഴോളം കുറ്റങ്ങളാണ് പറഞ്ഞത്, എല്ലാം എനിക്ക് ഓർമ്മയില്ല. ഒന്ന് പറഞ്ഞത് കൈസർക്ക് കരം കൊടുക്കരുതെന്ന് ഇവൻ പറഞ്ഞു. യേശു പറഞ്ഞു കൊടുക്കാനാ പറഞ്ഞു. രണ്ട് പറഞ്ഞു ദൈവാലയം പൊളിച്ച് മൂന്ന് ദിവസം കൊണ്ട് പണിയുമെന്ന് പറഞ്ഞു. പിന്നെന്താ പറഞ്ഞേ? പിന്നെ പറഞ്ഞത് ശബത്ത് ആചരിക്കരുതെന്ന് പറഞ്ഞു. യേശുവിനെതിരെയുള്ള കുറ്റങ്ങളാ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരെണ്ണത്തിൽ പോലും ഒരു നീതിയുള്ള ഒരു കാര്യം. ജനത്തിനിടയിൽ കലഹം ഉണ്ടാക്കും. ഒത്തിരി 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 കാര്യങ്ങൾ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ പ്രിയ സൗരങ്ങളെ, നമുക്കൊരു കാര്യം അറിയാം, ഇതൊന്നും ഒരു കുറ്റമായിട്ട് തെളിയിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല. ഹല്ലേലൂയ, ഇതൊന്നും ഒരു കുറ്റമായിട്ട് തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. പ്രിയ സൗരങ്ങൾ, യേശു കർത്താവിന്റെ മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, അത് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ ഒരു ചലഞ്ച് നമ്മൾ പന്തക്കോസ്തുകളിന് ശേഷം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ലേഖനക്കാരൻ എഴുതിയത് യഹൂദന്മാർക്ക് എപ്പോഴും അടയാളം വേണം. ഇവിടെ യഹൂദന്മാരുണ്ടെന്ന് ഞാൻ കരുതുന്നു. അവർക്ക് എപ്പോഴും ഒരു അടയാളം. കർത്താവേ, ഒരു സൈൻ എനിക്ക് തന്നെ, അല്ലെ, ഒരു മിറക്കിൾസ് എന്തെങ്കിലും ഒന്ന് സംഭവിക്കട്ടെ. ഇനി യവനന്മാരുണ്ട്, യവനന്മാരും ഇവിടെ ഉണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഓ, മിറക്കിൾസിലൊന്നും വലിയ കാര്യമില്ല സഹോദര. പോയിന്റ്സ് ആണ് വേണ്ടത്. പോയിന്റ്സ് പോയിന്റ്സ് പറഞ്ഞാൽ മനസ്സിലായി. ജ്ഞാനം, എത്ര പോയിന്റ്സ്? പൗലോസ് പറഞ്ഞു, നീ യഹൂദനാണോ, നീ അടയാളം അന്വേഷിക്കുക. നീ യവനനാണോ, നീ എന്ത് ചെയ്യുക? ജ്ഞാനം അന്വേഷിക്കുക. പക്ഷെ നീ ഒരു ദൈവവേദലാണോ, നീ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കണം. പ്രൈസ് ദ ലോർഡ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ചർച്ചിന്റെ ആരംഭത്തിൽ വലിയ കാര്യമില്ലെങ്കിലും ഒഫീഷ്യലി ലെറ്റർ ഹെഡും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എന്താണ് അതിൽ പ്രിന്റ് ചെയ്യേണ്ടത്? സഹോദരന്മാരെല്ലാം പറഞ്ഞു, 16 വർഷങ്ങൾക്കും പറഞ്ഞു, ഒരു കാര്യം മാത്രം എഴുതിയാൽ മതി, വി പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. പ്രൈസ് ദ ലോർഡ്. ഇവിടുന്ന് പല ഒഫീഷ്യൽ ആവശ്യങ്ങൾക്കും പിള്ളേരുടെ സ്കൂളിലും പല പല കാര്യങ്ങൾക്കും ഇവിടുന്ന് തന്നിട്ടുണ്ട്. അതിലെല്ലാം ഒരു സന്ദേശം ഒളിഞ്ഞു കിടപ്പുണ്ട്. ഈ കുട്ടി ഇന്ന ആരുടെ മകനാ, മകളാണ്, നല്ല സ്വഭാവമാണ്, ഇത്ര വർഷമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നൊക്കെ ഞങ്ങൾ അതിൽ പ്രിന്റ് ചെയ്തെങ്കിലും ചുമന്ന അക്ഷരത്തിൽ താഴെ എഴുതിയിട്ടുണ്ട്, വി പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. പ്രൈസ് ദ ലോർഡ്. നിങ്ങൾ ആ ലെറ്റർ ഇട്ടുമായിട്ട് പോയപ്പം ഒരു സന്ദേശം വഹിച്ചുകൊണ്ടാ പോയത്, ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. സന്തോഷമുള്ളവർക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഞങ്ങൾ പ്രസംഗിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ സന്ദേശത്തിന്റെ ഒരു ഒരു എന്താ പറയുന്നേ, പ്രാധാന്യം കുറഞ്ഞു വരുന്നൊരു കാലത്താണ് ജീവിക്കുന്നത്. ആളുകൾ പ്രസംഗിക്കുന്ന ഒന്ന്, രോഗശാന്തികൾ, തീർച്ചയായും നമ്മളത് വിശ്വസിക്കുന്നു. രണ്ട്, ഭൗതിക അനുഗ്രഹങ്ങൾ. യേശുവിന്റെ, നിങ്ങൾ ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ, ഏഴ് വേദഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം. അപ്പോസ്തോലന്മാർ എന്താണ് പ്രസംഗിച്ചത്? അപ്പോസ്തോലന്മാർ, അപ്പോസ്തലപ്പുറത്തെ 2-ാം അധ്യായം 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ, എല്ലാം വായിപ്പാൻ താല്പര്യപ്പെടുന്നില്ല. 2-ാം അധ്യായത്തിന്റെ 22 മുതൽ പെന്തക്കോസ്തുനാളിൽ അപ്പോസ്തലൻ പത്രോസ് പ്രസംഗിക്കുക. വായിച്ചേ 22 തൊട്ട്.
ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളു,
ഈ പ്രസംഗം കേട്ടുകൊള്ളു. എല്ലാവരും നോക്കി ശ്രദ്ധിച്ചോണേ.
നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിപ്പിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രനായ യേശുവിനെ ദൈവം തന്റെ സ്ഥിരനിർണയത്താലും
മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. എന്നിട്ട് പറയുന്നു, ദൈവവും മരണവാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ഇനി മെസ്സേജ് കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. എന്നിട്ട് പറയുന്നു അതിന്റെ 31 വാക്യം, അവനെ പാതാളത്തിൽ വിട്ടുകളഞ്ഞു, തന്റെ ജഡം ദ്രവത്വം കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം മുമ്പ് കൂട്ടി പ്രസ്താവിച്ചു. ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു, ഇതിന് ഞങ്ങൾ സാക്ഷികളാകുന്നു. സി പത്രോസിന്റെ ഫസ്റ്റ് മെസ്സേജ് ശ്രദ്ധിച്ചോണം, അത് കർത്താവിന്റെ ക്രൂശു മരണവും ഉയർപ്പുമായിരുന്നു. രണ്ടാമത്തെ സന്ദേശം, 3 അധ്യായത്തിന്റെ 13 വാക്യം,
അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്റെ ദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി.
അവനെ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുകയും
അവനെ വിട്ടയപ്പാൻ വിധിച്ച പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് തള്ളിപ്പറയുകയും
ചെയ്തു. പീലാത്തോസിന്റെ മുമ്പിൽ വെച്ച് എന്ത് ചെയ്തു? ആരാ പ്രസംഗിക്കുന്നത്? പത്രോസ്. തള്ളിപ്പറഞ്ഞത് ആരാ? പത്രോസാ. പക്ഷെ ക്ഷമിക്കപ്പെട്ട പത്രോസ് അവരോട് പ്രസംഗിക്കുക, നിങ്ങൾ അവനെ തള്ളിപ്പറഞ്ഞു. അടുത്ത വചനം,
പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ തള്ളിപ്പറഞ്ഞു.
പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധനും നീതിമാനുമായവനെ നിങ്ങൾ സി ആ മെസ്സേജ് ശ്രദ്ധിക്കുക. രണ്ടാമത്തെ മെസ്സേജ് അപ്പോസ്തല പ്രവർത്തനത്തിൽ യേശുവിന്റെ ക്രൂശു മരണത്തെ കുറിച്ചായിരുന്നു. 4:33 അപ്പോസ്തലന്മാർ വീണ്ടും നാളുകൾ കഴിയുന്നതനുസരിച്ച് എന്താണ് മെസ്സേജ് പറഞ്ഞത്? 4:33 എല്ലാവരും ശ്രദ്ധിക്കണേ. 4:33
വിശ്വസിച്ചവരുടെ കൂട്ടം ഏകഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നു.
പിന്നെ
തനിക്കുള്ളതൊന്നും സ്വന്തം എന്ന് ആരും പറഞ്ഞില്ല.
അടുത്ത വചനം,
സകലവും അവർക്ക് പൊതുവായിരുന്നു. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ കർത്താവായ യേശുവിന്റെ പുനരുദ്ധാനത്തിന് സാക്ഷ്യം പറഞ്ഞു വന്നു.
നമ്മൾ പറയുന്നുണ്ടോ? മഹാശക്തിയോടെ അവർക്ക് പറയാനുണ്ടായിരുന്ന വേറൊന്നുമല്ല, സ്ഥലം മേടിച്ചും വീട് വിറ്റൊന്നും വിറ്റതാ അവര് പറഞ്ഞു. മഹാശക്തിയോട് യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷ്യം പറഞ്ഞു വന്നു. അതായിരുന്നു അവരുടെ ഡെയിലി ലൈഫിന്റെ ഒരു പ്രത്യേകതയായിരുന്നു. യേശുവിന്റെ പുനരുത്ഥാനത്തിന് സാക്ഷ്യം പറഞ്ഞു. IT ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്ന സഹോദരങ്ങളെ, നിങ്ങളെ ദൈവം ഏൽപ്പിച്ചു വിട്ടതൊരു സന്ദേശവുമായിട്ടാ. മറന്നു പോകരുത്. അവരെല്ലാം അന്വേഷിക്കുന്ന ഒരു സന്ദേശം നിങ്ങളുടെ കയ്യിലുണ്ട്. അവൻ സ്ഥാനമാനത്തിന് വേണ്ടി മല്ലു പിടിക്കുന്നതും ഈഗോ കാണിക്കുന്നതും ഒക്കെ പിന്നിൽ അവന്റെ ഹൃദയത്തിലെ ശൂന്യതയാണ്. അവന്റെ ഹൃദയത്തിന്റെ ശൂന്യത മാറ്റാനുള്ള സന്ദേശം നിന്റെ കയ്യിലുണ്ട്. നീ അത് മറച്ചു വെക്കരുത്. ഹല്ലേലൂയ. നീ അത് മറച്ചു വെക്കരുത്. ബെയ്ജിങ്ങിൽ, ചൈനയിൽ നടന്ന ഒരു മീറ്റിംഗിൽ ഒരു സുവിശേഷകൻ ആയിട്ടുള്ള ഒരു ഡിസ്കഷനിൽ പിള്ളേർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹു ഇസ് ഗോഡ്? ദൈവം ആരാ? വേർ ഇസ് ഗോഡ്? ദൈവം എവിടെയാ? ഹൗ ഇസ് ഗോഡ്? ദൈവം എങ്ങനെയുള്ളവനാ? ലോകത്തിന്റെ യൗവനക്കാരൊക്കെയും ഹൃദയത്തിന്റെ ആഴത്തിൽ അവർക്ക് അറിയേണ്ടത് തങ്ങളുടെ ജീവിതത്തിന്റെ ശൂന്യത എങ്ങനെ മാറ്റാമെന്നുള്ളതാ. അപ്പോസ്തലന്മാർ മഹാശക്തിയോടെ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിന്റെ സാക്ഷ്യം പറഞ്ഞു വന്നു. കുറ്റപ്പെടുത്തുവല്ല, 20 വർഷം നീ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് കർത്താവിന്റെ ക്രൂശ് നീ മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഗോ ടു ഗോഡ് ആൻഡ് സെറ്റിൽ ഇറ്റ്. നമുക്ക് വീണ്ടും വരാം അതിന്റെ 8:33 ഒരു പേഴ്സണൽ പ്രസംഗമാണ് നടക്കുന്നത്. അതൊരു സ്റ്റേജ് മെസ്സേജ് അല്ല, ഒരാളോട് സംസാരിക്കുന്ന ഒരു വേദഭാഗമാണ്. അത് അടുത്ത 4 മെസ്സേജ് വായിച്ചേ.
അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി.
ഒരാള് ഷണ്ണന്റെ കാര്യം അറിയാം, ഷണ്ണൻ ആ വേദഭാഗം വായിക്കുന്ന അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയതൊക്കെ വായിച്ചു. നമുക്ക് വായിച്ചോട്ടെ സുനീഷ്.
അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ണൻ ഫിലിപ്പോസിനോട്, ഇത് പ്രവാചകൻ ആരെ കുറിച്ച് പറയുന്നു, തന്നെ കുറിച്ചോ മറ്റൊരുത്തനെ കുറിച്ചോ എന്ന് പറഞ്ഞു. പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു.
ഇതാരെ കുറിച്ച് പറയുന്നു? ഷണ്ണന്റെ ഒരു ചോദ്യമാണ്. വലിയ മന്ത്രിയാ, ഇതാരെ കുറിച്ചാ പറയുന്നു? ഇനി എന്നാ ഫിലിപ്പോസ് എന്താ പറഞ്ഞത്?
ഫിലിപ്പോസ് ഈ തിരുവെഴുത്ത് ആധാരമാക്കി അവൻ
ഈ തിരുവെഴുത്ത് ബേസ് ചെയ്തുകൊണ്ട് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അവരോട് പറഞ്ഞു തുടങ്ങി.
അടുത്തത്, അവർ ഇങ്ങനെ വഴി പോകുമ്പോൾ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഷണ്ണൻ, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം എന്ന് പറഞ്ഞു.
ഒരു മിനിറ്റ്, അവനെ ഫിലിപ്പോസ് എന്തായി അവനോട് പറഞ്ഞേ? ഫിലിപ്പോസ് എന്താ പറഞ്ഞേ? യേശു കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം പറഞ്ഞപ്പം അത് ആ അറുക്കാനുള്ള കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് പറഞ്ഞു. നീ എല്ലാരും ശ്രദ്ധിച്ചേ, പെട്ടെന്നൊരു തീരുമാനം വരിക, ഞാൻ സ്നാനം ഏൽക്കണം. ആരാ പറഞ്ഞത്? ഫിലിപ്പോസ് നിനക്ക് സ്നാനപ്പെടാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചില്ല. ഇവിടേക്ക് നിന്നെ കേൾക്കുന്ന അനേക യവനക്കാരും പ്രായമുള്ളവരുമേ, ക്രൂശിന്റെ സന്ദേശം നീ എത്രയോ പ്രാവശ്യം കേട്ട് കഴിഞ്ഞു. ഇന്നു വരെ നീ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടോ? എനിക്ക് സ്നാനമേൽക്കണം, നിന്റെ മുമ്പിൽ സമയങ്ങളില്ല, പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ഞാൻ വിളിച്ചു പറയുക, ഇനി നിനക്കൊരവസരം കിട്ടിയില്ല എന്ന് വരും, സ്നാനപ്പെടുത്താൻ ഞങ്ങൾ ഉണ്ടായില്ലെന്ന് വരും. ഇതാണ് സുപ്രസാദകാലം, ഇതാണ് രക്ഷയുടെ ദിവസം. ഡോണ്ട് ലൈറ്റ്ലി ടേക്ക് ദ വേർഡ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ ജീവനുള്ള ദൈവത്തിന്റെ മുമ്പിൽ ഇവിടെ നടന്ന ഓരോ മെസ്സേജിന്റെയും വീഡിയോ പരിശുദ്ധാത്മാ വന്നവിടെ കാണിക്കുമ്പോൾ നീ ഓരോ ക്രൂശ് മരണത്തിന്റെ മെസ്സേജും സിമ്പിളായിട്ട് എടുത്തിട്ട് ബൈബിൾ മടക്കി നീ നടന്നു പോകുന്നത് നിത്യതയിൽ കണ്ട് നീ ലജ്ജിപ്പാൻ ഇടവരരുത്. നിന്റെ അപ്പനും അമ്മയും ഒരുപക്ഷെ കർത്താവിന്റെ ക്രൂശ് മരണം ഹൃദയപൂർവ്വം ഏറ്റെടുത്ത് സ്നേഹിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് നിനക്ക് പ്രത്യേകിച്ച് ഒരു വിശേഷമില്ല. നീ ക്രൂശിന്റെ മുമ്പിൽ നിലവിളിയോടെ കണ്ണുനീരോടെ നിലവിളിച്ച് ഞാനൊരു പാപിയാണെന്ന് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് കർത്താവിന്റെ പാപക്ഷമയ്ക്ക് വേണ്ടി നീ 12-കാരനോ 13-കാരനോ 16-കാരിയോ ആയിട്ട് നീ നിലവിളിച്ചാൽ നിനക്ക് രക്ഷയുണ്ടാകുമെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ക്ഷണം പറഞ്ഞ് എനിക്കിനി സമയമില്ല. ഹല്ലേലൂയ. ആരുടെ നിർബന്ധത്തിനോ ആരെങ്കിലും കേട്ടിട്ടോ പറഞ്ഞിട്ടോ അല്ല, ഹൃദയത്തിൽ കുത്തുകൊണ്ടവനായി ക്രൂശിന്റെ വെളിപ്പാട് പ്രാപിച്ചവനായി യഥാർത്ഥത്തിൽ ദൈവവചന പ്രകാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നീ സ്നാനപ്പെടണം. കാരണം ദൈവത്തിന്റെ കൽപ്പനയാണത്. അത് ജോലി കിട്ടാൻ വേണ്ടിയും പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയോ ഒന്നും കിട്ടാൻ വേണ്ടി അല്ല. കർത്താവ് യേശു ക്രിസ്തു നിന്റെ പാപത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചതുകൊണ്ട് ഞാൻ പറയുന്നു, ടേക്ക് ഇറ്റ് വെരി വെരി സീരിയസ്ലി. ദിസ് ഇസ് നോട്ട് എ ഗെയിം. ചർച്ച് ഇസ് നോട്ട് എ ഗെയിം. പണ്ടൊരു ദേവാസം പറഞ്ഞു, പിള്ളേരൊക്കെ വീട്ടിൽ ചെന്നിട്ട് പറയും, ലെറ്റ് എസ് പ്ലേ എ ഗെയിം, ചർച്ച് ഗെയിം. ചർച്ച് ഇസ് നോട്ട് എ ഗെയിം. ഹല്ലേലൂയ. ചർച്ച് അത് നിത്യജീവന്റെ വചനങ്ങൾ സംസാരിക്കപ്പെടുന്ന സ്ഥലമാ. അവിടെ കേൾക്കുന്ന വചനങ്ങൾ പുറകിലിരിക്കുന്നവരുടെ മുമ്പിലിരിക്കുന്നവരോടല്ല, ദൈവം എന്നോട് സംസാരിക്കുക. എന്റെ ആത്മാവ് പ്രിയുള്ള ക്രൂശുമരണത്തിന്റെ സന്ദേശങ്ങൾ വീണ്ടും വീണ്ടും ഞാൻ പഠിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, എന്റെ മെസ്സേജ് വീണ്ടും നാരോ ആയി തീരുക എന്ന് ഞാൻ ചിന്തിക്കുക. ഞാനൊരു കാര്യം വിളിച്ചു പറയാം, ഇത്രയും ദൈവം ചെയ്തിട്ട് ഇത് സ്വീകരിച്ച് അതിന് പ്രകാരം ജീവിക്കാത്തവൻ രക്ഷപ്പെടത്തില്ല, 100% ഷുവറാണ്. നമ്മൾ ഇനി എന്തൊക്കെ തിയോളജിയും തിയറിയും ലിബറലിസം ഒക്കെ പറഞ്ഞാലും പുത്രൻ ക്രൂശിൽ 3 മണിക്കൂർ ഇരുട്ടിൽ കിടക്കുന്നത്, ആ ഇരുട്ടിൽ കിടന്നുകൊണ്ട് നീ ധ്യാനിച്ചാൽ നീ ഒരു കാര്യം വിളിച്ചു പറയും, ക്രൂശുമരണത്തിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാത്തവനെ നിത്യനരകത്തിൽ തള്ളിക്കളയുന്നതാണ് ദൈവത്തിന്റെ നീതിയെന്ന് നീ വിളിച്ചു പറയും. പ്രൈസ് ദ ലോർഡ്. ഇതാണ് സുപ്രസാദകാലം, ഇതാണ് രക്ഷയുടെ ദിവസം. വീണ്ടും വായിക്കാം. ഫിലിപ്പോസിന്റെ മെസ്സേജും അത് തന്നെയായിരുന്നു. വീണ്ടും അതിന്റെ 10:38 പത്രോസിന്റെ മെസ്സേജ്. നിങ്ങൾ ഇന്ന് കേൾക്കുന്ന TV പ്രോഗ്രാമുകൾക്ക് തട്ടിച്ചു നോക്കണം കേട്ടോ. നിങ്ങൾ 100 മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, ഒരെണ്ണം പോലും ക്രൂശുമരണത്തെ കുറിച്ച് കാണത്തില്ല. അവർക്കൊക്കെ വേറെ ഒത്തിരി കാര്യങ്ങൾ പറയാനും സൗണ്ട് ഇച്ചിരി കുറച്ച് നോക്കാം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. 10:38-42 അപ്പോസ്തലന്മാർ എന്താ പ്രസംഗിച്ചത് വായിച്ചേ.
നസറനായ യേശുവിനെ
ദൈവം പരിശുദ്ധാത്മാവിനാലും
ശക്തിയാലും
അഭിഷേകം ചെയ്തതും ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും. അടുത്തത്,
ദൈവം അവനോടുകൂടെ ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തു പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കുകയും.
അത് നമുക്കറിയാം. നമ്മൾ ഒത്തിരി അത്ഭുതങ്ങളെ കുറിച്ച് പ്രസംഗിച്ചത് നമുക്ക് കേട്ടിട്ടുണ്ട്. യേശു 5:17 കൊടുത്തു, അതൊക്കെ പത്രോസും പറഞ്ഞു. അടുത്തത്, മെസ്സേജ് തീർന്നില്ല.
യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ കണ്ട കാര്യം ഞങ്ങൾ സാക്ഷികളാകുന്നു.
അടുത്തത്,
അങ്ങനെ അവൻ അവരെ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ജാതികളുള്ള ഫസ്റ്റ് മെസ്സേജാ.
വായിച്ചേ സുനിഷെ.
ദൈവം അവനെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു.
അടുത്തത്,
സകല ജനത്തിനുമല്ല, ദൈവം മുമ്പുകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചതിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു.
അടുത്ത വചനം,
ജീവികൾക്കും മരിച്ചവർക്കും ന്യായാധിപതിയായ ദൈവത്താൽ നിയമിക്കപ്പെട്ടവൻ അവൻ തന്നെ
അവനാണ് ജഡ്ജ്. അടുത്തത്,
എന്ന് ജനത്തോട് പ്രസംഗിച്ച് സാക്ഷീകരിപ്പാൻ
ദൈവം കൽപ്പിച്ചിരിക്കുക. അടുത്തത്,
അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവന്റെ നാമം മൂലം പാപമോചനം ലഭിക്കും.
സീ ദ മെസ്സേജ് ഓഫ് പീറ്റർ. പത്രോസിന്റെ മെസ്സേജ് നോക്കി. ഇനി അപ്പോസ്തല പ്രവർത്തനം 13:27 ജസ്റ്റ് വാക്യങ്ങൾ കാണിക്കുന്നത്. ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസ് 13:27-39.
യെരുശലേം നിവാസികളും അവരുടെ പ്രമാണികളും.
പൗലോസിന്റെ പ്രസംഗമാണിത്.
അവനെയോ ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ
വചനങ്ങളെയോ തിരിച്ചറിയാതെ.
അടുത്തത്, അവനെ ശിക്ഷയ്ക്ക് വിധിക്കിയാൽ അവയ്ക്ക് നിവർത്തി വന്നു. മരണത്തിന് ഒരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലണമെന്ന് പീലാത്തോസിനോട്.
നിങ്ങൾ ആ സന്ദേശം എല്ലാം ശ്രദ്ധിച്ചു വായിക്കണം കേട്ടോ. മരണത്തിന് യാതൊരു ഹേതുവും കാണാഞ്ഞിട്ടും അവനെ കൊല്ലണമെന്ന് അവർ നിശ്ചയം പ്രാപിച്ചു. പിന്നെ
അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷം.
ശ്രദ്ധിക്കണേ, അവനെ കുറിച്ച് എഴുതിയിരിക്കുന്നവരൊക്കെയും തികച്ച ശേഷമാണ് എന്ത് ചെയ്തത്?
അവർ അവനെ മരത്തിൽ നിന്ന് ഇറക്കി.
ശ്രദ്ധിച്ച വചനം കണ്ടോ, യേശുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നതൊക്കെയും തികച്ച ശേഷമാണ് മരത്തിൽ നിന്ന് താഴേക്ക് ഇറക്കിയത്. അടുത്ത വചനം,
ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു.
അടുത്തത്,
അവൻ തന്നോടുകൂടെ ഗലീലിൽ നിന്ന് യെരുശലേമിലേക്ക് വന്നവർക്ക് ഏറിയ ദിവസം പ്രത്യക്ഷനായി.
അവർ മതിവ്, നിങ്ങൾക്കറിയാം, ഞാൻ ഉദാഹരണം ഇനി ഒരു 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 മെസ്സേജ് ഇവിടെ പൗലൂസിന്റെ 26:22-23, അത് വലിയൊരു സദസ്സിന്റെ മുമ്പിൽ പറയുന്നതാണ് പുള്ളി. 26:22-23, അപ്പോസ്തല പ്രവർത്തനം, ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റിൽസ് ചാപ്റ്റർ 26:22-23.
എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കിയാൽ,
പൗലൂസ് പറയാം, എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കിയാൽ
ഞാൻ ഇന്നുവരെയും നിൽക്കുകയും ചെറിയവരോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു.
എന്താ എന്താ പറയുന്നേ, എന്താ സാക്ഷ്യം പുള്ളി പറഞ്ഞേ? അടുത്ത വചനത്തിലുണ്ട് സുനിഷ, പുള്ളി എന്ത് സാക്ഷിയാ പറഞ്ഞത്?
ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും
മനുഷ്യരുടെ
പുനരുദ്ധാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചമറിയുകയും ചെയ്യും എന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെ കുറിച്ച് പ്രസ്താവിച്ചത് ഒഴികെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല.
കണ്ടോ, വചനം കണ്ടോ, ശ്രദ്ധിച്ചോ. പൗലോസ് പറയാ, വേറെ ഒന്നും എനിക്ക് ഒത്തിരി കാര്യം പറയാനുണ്ട്, പക്ഷേ എനിക്കതല്ലാതെ വേറൊന്നും പറയാനില്ല. അപ്പോഴത്തേനും മറ്റേ പുള്ളി പറയാ, വെസ്തോസ് പറയാ, പൗലോസ് നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. നമ്മൾ ഈ ക്രൂശ സന്ദേശം ഒക്കെ പറയുമ്പോൾ ആളുകൾ പറയും നിനക്ക് ഭ്രാന്ത. അടുത്തത്, വിദ്യാഭ്യാസത്തെ നിനക്ക് ബ്രാഞ്ച് പിടിച്ചിരിക്കുന്നു. അപ്പം പുള്ളി പറയാ, വെസ്തോസേ, അതൊരു കോളിൽ നടന്നതല്ല ഈ കർത്താവിന്റെ ക്രൂശുമരണവും ഉയർപ്പും. ഒന്നുവേ, ഒരു മൂലയ്ക്ക് ആരും അറിയാതെ രഹസ്യമായിട്ട് നടന്നതല്ല. എന്നിട്ട് പുള്ളി ഒരു കാര്യം പറയുന്നുണ്ട്, ഈ നീ മാത്രമല്ല എന്റെ പ്രസംഗം കേൾക്കുന്ന എല്ലാവരും ഈ ചങ്ങല ഒഴുകി എന്നെ പോലെ ആകണമെന്ന് ഞാൻ ദൈവത്തോട് അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തിയിലെ എല്ലാ സന്ദേശങ്ങളും കർത്താവിന്റെ ക്രൂശുമരണവും കർത്താവിന്റെ ഉയർപ്പുമായിരുന്നു. അപ്പൊ ഞങ്ങൾ പറയും, ശരി ബ്രദർ, അങ്ങനെയാണെങ്കിൽ അത് ഞങ്ങൾ സമ്മതിച്ചു, പക്ഷെ പ്രായോഗിക ജീവിതത്തിൽ ഒത്തിരി കാര്യങ്ങൾ അനുസരിക്കുന്നതല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ പഠിപ്പിച്ചേ? വചനത്തിൽ അങ്ങനെയല്ലേ? പ്രായോഗിക പ്രാക്ടിക്കൽ ലൈഫിലെ കാര്യങ്ങൾ ഞാൻ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത്, എല്ലാ പ്രാക്ടിക്കൽ ലൈഫിന്റെ ഡോക്ട്രിനും അല്ലെങ്കിൽ ഡോക്ട്രിനലായിട്ടുള്ള എല്ലാ കാര്യങ്ങളുടെയും അടിസ്ഥാനം യേശു കർത്താവിന്റെ ക്രൂശുമരണമാണ്. ഉദാഹരണം, സ്നേഹം. സ്നേഹിക്കണം. ഒന്ന് യോഹന്നാൻ നാലാം അധ്യായത്തിന്റെ ഏഴ് മുതൽ പത്ത് വരെ
പ്രിയമുള്ളവരെ
സ്നേഹിക്കണം എന്നുള്ള കൽപ്പന തരിക കേട്ടോ. പ്രിയമുള്ളവരെ, നാം
അന്യനും സ്നേഹിക്കുക.
സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു.
അടുത്തത്, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു.
നമ്മളോട് പറയാണ് സ്നേഹിക്കണം. എന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്,
ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ.
അടുത്തത്,
ദൈവം തന്റെ ഏകജാതനായ പുത്രനെ.
വാക്യം മറക്കരുത്. ദൈവം തന്റെ ഏകജാതനായ പുത്രനെ
നാം അവനാൽ ജീവിക്കേണ്ടതിനെ ലോകത്തിലേക്ക് അയച്ചു എന്നുള്ളതിനാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹം പ്രത്യക്ഷമായി.
അടുത്ത വചനം,
നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തന്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്കും പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്നത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു.
ശ്രദ്ധിച്ചേ, സ്നേഹിക്കണമെന്ന് പറയുമ്പം അതിനോട് ചേർത്ത് പറയുന്നത് കർത്താവിന്റെ പ്രായശ്ചിത്ത മരണമാണ്. എല്ലാ വാക്കുകളും എടുക്കാൻ സമയം. ഞാൻ വാട്ട് അബൌട്ട് ബാപ്റ്റിസം? സ്നാനപ്പെടണം. ഞാൻ മുമ്പേ പറഞ്ഞു, സ്നാനപ്പെടണം. സ്നാനത്തെക്കുറിച്ചുള്ള എല്ലാ ഉപദേശങ്ങളും, ഉദാഹരണം റോമർ 6, അവന്റെ മരണം, അവന്റെ അടക്കം, അവന്റെ ഉയർത്തെഴുന്നേൽപ്പ്. ഈ കർത്താവിന്റെ ക്രൂശിൽ എന്താണ് സംഭവിച്ചെന്ന് ഒരാൾ മനസ്സിലാക്കാതെ അയാളെ ഡോക്ടറും പഠിപ്പിച്ചുകൊണ്ട് യാതൊരു വിശേഷവും ഇല്ല. കാരണം അതാണ് ഫൗണ്ടേഷൻ. ആ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ പണിയാനായിട്ട്. ഞാനത് പറയാനായിട്ട് ആഗ്രഹിക്കുക. ഇനിയും മരിച്ചവരുടെ പുനരുദ്ധാനം, 1 കൊരിന്ത്യർ 15:12-15 അവിടെ പറയുന്നുണ്ട്, മരിച്ചവർ ഉയർക്കുന്നില്ലെങ്കിൽ ക്രിസ്തു ഉയർത്തിട്ടില്ല. ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് വരുന്നു എന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥക്ക്
മനുഷ്യരുടെ പുനരുദ്ധാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ?
The resurrection of the dead, അവിടെയും പറയുന്നത് ക്രിസ്തുവിന്റെ മരണം ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്.
ഇനി ഞാൻ അടുത്ത ഉദാഹരണം കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇനിയും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് ഫാമിലി ലൈഫ്, കുടുംബജീവിതം. എഫെസ്യരിലെ 5:2 വായിച്ചോട്ടെ, 1-2 ഒരാൾ 27 വാക്യം ഒരാൾ വായിച്ചോട്ടെ. വാട്ട് അബൌട്ട് ഫാമിലി ലൈഫ്? 5:2-27
ആകിയാൽ പ്രിയ മക്കൾ എന്ന പോലെ ദൈവത്തെ അനുകരിപ്പിൻ.
ദൈവത്തെ അനുകരിക്കാൻ പറയുന്നുണ്ട്. അടുത്തത്
ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു.
ക്രിസ്തുവും നിങ്ങളെ സ്നേഹിച്ചു.
നമുക്ക് വേണ്ടി തന്നെത്താൻ ദൈവത്തിന് സൗരഭ്യം.
സൗരഭ്യവാസനയായ വഴിപാടും യാഗവും അർപ്പിച്ചതുപോലെ സ്നേഹത്തിൽ നടപ്പി. 27 വാക്യം ഭർത്താക്കന്മാരുടെ കൽപ്പന എന്താ പറയുന്നത്? 27
കറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു.
കണ്ടോ, ഭർത്താക്കന്മാരോട് പറയുകയാണ്, ഭാര്യമാരെ സ്നേഹിക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ക്രിസ്തുവിനെ കാണാതെ ഒരിക്കലും സ്നേഹിക്കാൻ പറ്റിയില്ല. ഇനിയും വാട്ട് അബൌട്ട് സഫറിങ്? അതിനെക്കുറിച്ച് 1 Petrus 3:3 നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ അന്യായമായ കഷ്ടം സഹിക്കുമ്പോൾ അവിടെയും നമുക്കൊരു മാതൃക കർത്താവ് വെച്ചു പോയിരിക്കുകയാണ്. 22 1 Petrus 2:22 21 വായിക്കുന്നു, നിങ്ങളെ വിളിച്ചിരിക്കുന്ന ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരുന്നു. നീ കഷ്ടം അനുഭവിക്കുന്നുണ്ട് പറയാ, എന്താ പറയുന്നേ? അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നുമില്ലായിരുന്നു. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നെങ്കിൽ നിങ്ങളെ ഭാഗങ്ങൾ പഠിക്കണം. ഞാൻ പറയുന്നത് ടേക്ക് ടൈം, വചനം ധ്യാനിച്ച് ഇവിടെ എന്താ പറയുന്നേ. നമ്മൾ അന്യായമായി കഷ്ടം സഹിക്കുക, നമ്മൾ അങ്ങ് നിരാശപ്പെടുക. ഞാൻ ചില പറയുന്നല്ലേ, ഞാൻ ചെയ്തതാണെ വളരെ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞതാണെ പറഞ്ഞിട്ട് അനുഭവിക്കുകയാണെ കുഴപ്പമില്ല. പക്ഷെ ഇവിടെ പറയുകയാണ്, ക്രിസ്തു ഒരു അന്നേരം ക്രൂശിന്റെ ഓട്ട് ചെല്ലണം. ആത്മാവിൽ അവനൊന്നും ചെയ്യാതെ അനുഭവിക്കുന്ന ആത്മാവ് നിങ്ങൾ കാണുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രക്ഷോഭങ്ങളും ആ പോയിന്റിൽ അവസാനിക്കുക. വാട്ട് അബൌട്ട് സ്പിരിച്വൽ വാർഫെയർ? സമയക്കുറവുകൊണ്ട് എടുക്കുന്നില്ല. Hebrews 2:14 മക്കൾ ജഡത്തോടു കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡത്തോടു കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. Colossians 2:14-15 വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധങ്ങളൊക്കെ വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജീവോത്സവം കൊണ്ടാടി അവരെ പരസ്യമായി കാഴ്ചയാക്കി. തിരുവചനങ്ങളെല്ലാം പറയുന്നു പിശാചിനെ പരാജയപ്പെടുത്തുന്ന ആ സ്പിരിച്വൽ വാർഫെയർ, അതെല്ലാം കർത്താവിന്റെ ക്രൂശിൽ വെച്ചാണ് സംഭവിച്ചത്. പ്രിയമുള്ള അനേക വാക്യങ്ങളുണ്ട്. പൗലോസ് പറയുകയാണ്, തന്റെ മുമ്പോട്ടുള്ള ഓട്ടത്തിൽ പറയുകയാണ്, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുദ്ധാനത്തിന് ശക്തിയും അറിയേണ്ടതിന്. പൗലോസ് എങ്ങനെ മുമ്പോട്ട് ഓടിയത്? അത് പൗലോസിന്റെ ആത്മാവിലും മനസ്സിലായി. എന്താണ് ദൈവം ആരായി, ദൈവം യഥാർത്ഥ ദൈവം ആരായിരുന്നു, അവൻ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത് എന്ന് നമുക്ക് Matthew 27:51 വായിക്കാം. 51 താഴോട്ട് വായിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. Matthew 27:45 27:45 വായിക്കാം.
6 മുതൽ 9 വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി.
6 മുതൽ 9 വരെ ദേശത്തെല്ലാം. 6 എത്ര മണിയാ? ഉച്ചക്ക് 12 സമയം. നല്ല വെയിലുള്ള സമയത്ത് ഭയങ്കര ഇരുട്ട് വന്നു. നിങ്ങൾ ബൈബിള് മറ്റു ഭാഗങ്ങൾ പഠിക്കുമ്പം ഇരുട്ട് എന്തിനെ സൂചിപ്പിക്കാറ്? ഇറ്റ് ഷോസ് ദ ജഡ്ജ്മെന്റ്. സൂര്യൻ ഇരുളായും ചന്ദ്രൻ രക്തമായി മാറിപ്പോകും. ആ ന്യായവിധി യഥാർത്ഥമായിട്ട് അവിടെ വരിക ചെയ്യുന്നു. പുത്രന്റെ മേലുള്ള അതിഭയങ്കരമായ ന്യായവിധി വരിക. ആ സമയത്ത് പുത്രൻ എന്ത് ചെയ്യുന്നറിയോ? ഇരുട്ടിൽ കിടക്കുക. ക്യാൻ യു ഇമാജിൻ? അത് നമ്മൾ ചിന്തിക്കരുത്, അരണ്ട വെളിച്ചമായിരുന്നില്ല, അത് ഭയങ്കര കുറ്റാക്കുരിട്ടായിരുന്നു, 3 അപ്പം അത് നമ്മൾ ആത്മാവിൽ ധ്യാനിക്കണം. കർത്താവ്, നീ എനിക്ക് വേണ്ടി ആ 3 കുറ്റാക്കുരിട്ടിൽ കിടന്നുകൊണ്ട്, അതുകൊണ്ടാണ് പിതാവ് തന്നെ കൈവിട്ടത് കൊണ്ടാണ് യേശു പ്രാർത്ഥിച്ചത്, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ, മൈ ഗോഡ്. ഇതാരെ നിലവിളിക്കുന്നേ? ദൈവം എപ്പോഴും ദൈവത്തിന്റെ പ്രത്യേകത അറിയാം. ഇപ്പൊ ഞാനിപ്പം ഫിലിപ്പിനെ വിളിക്കത്തുള്ളൂ. പക്ഷെ ദൈവം വിളിച്ച എപ്പോഴും എത്ര പ്രാവശ്യം വിളിക്കുന്ന അറിയോ? 2 മോശെ, അബ്രഹാമേ, ശാമുവേലേ, ഷൗലേ. മൈ ഗോഡ്, ഹീസ് ദ സെയിം, ദ ഗ്രേറ്റ് ഐ ആം ദാറ്റ് ഐ ആം. പക്ഷെ എന്റെ ഹൃദയത്തെ ചലഞ്ച് ചെയ്ത ആ ഭാഗമല്ല. എരിശലെ നോക്കിയിട്ട് അവനിങ്ങനെ വിളിക്കുകയാണ്, കരഞ്ഞുകൊണ്ട് വിളിക്കുകയാണ്, ജെറുസലേം,
എത്രയോ വലിയ സ്നേഹം. ദൈവസ്നേഹത്തിന്റെ നിങ്ങളും അതിന്റെ വീതിയും അതിന്റെ ആഴവും അതിന്റെ ഒരു അന്തൊക്കെ പരിജ്ഞാനത്തിന് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുക. ക്രൂശിന്റെ വെർട്ടിക്കൽ സൈൻ കാണുമ്പോൾ ഞാൻ ആ വചനം വിളിച്ചു പറയുന്നു. രണ്ട് നമുക്കറിയാം, കുരിശിന്റെ മുകളിലോട്ട് ഒരു ഒരു വെർട്ടിക്കലായിട്ടൊരു ഒരു ഒരു കമ്പുണ്ട്, ഒരു ഹൊറിസോണ്ടലും ഉണ്ട്. ക്രൂശിന്റെ ആ വെർട്ടിക്കലായിട്ടുള്ള അത് കാണുമ്പോൾ ഞാൻ വചനം വിളിച്ചു പറയുന്നു, ആകാശം ഭൂമിക്ക് മധ്യ ഉയർന്നിരിക്കുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരുടെ ദൈവരായിരിക്കുന്നു. ഹൊറിസോണ്ടൽ കാണുമ്പോൾ വിളിച്ചു പറയുന്നു, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ അവൻ എന്റെ ലംഘനങ്ങളെ എന്നോട് അകറ്റിയിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ദൈവത്തോട് പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ കണ്ണുകളെ തുറക്കണമേ. മൈ ഗോഡ്, മൈ ഗോഡ്. യേശു വിളിച്ചത് എലി എലി ലമാ ശബക്താനി. ഒരു ഭയങ്കര രസം ഉണ്ടായി. ഈ മനുഷ്യൻ എത്രമാത്രം വീണുപോയെന്ന് അറിയണമെങ്കിൽ ക്രൂശീകരണം പഠിച്ചാൽ മതി. കാരണം റോമർ 1, 2, 3 പഠിക്കുന്നവരോട് ഞാൻ പറയുക, ഈ തിരുവേന ഭാഗം പഠിക്കണം. അപ്പൊ നമ്മൾ പറഞ്ഞാൽ മതി, നമ്മള് വില്യം ബാർക്ലെയാണ് പഠിച്ചോണ്ടിരിക്കുന്നത്, പഠിച്ച കുഴപ്പമില്ല. അല്ലെങ്കിൽ ദിസ് ഈസ് ഗോഡ്സ് കമന്ററി, പിതാവായ ദൈവത്തിന്റെ കമന്ററിയാണ് പുത്രന്റെ മരണത്തെ കുറിച്ച്. റീഡ് ഇറ്റ്, ഡോണ്ട് മിസ് ഇറ്റ്. ശാരീരിക പീഡനം മാത്രമല്ല സഹോദരങ്ങളെ, ഞാനിതിനെ തുച്ഛീകരിക്കുകയല്ല, നമ്മൾ അതിനെ കുറിച്ച് ഒത്തിരി കേട്ടിട്ടുള്ളോ. മാനസികമായിട്ടുള്ള പീഡനം, എന്റെ നിങ്ങളുടെ സകല പാപങ്ങൾ, നമ്മൾ എന്തുമാത്രം പാപം ചെയ്തു വരാം, ഈ സകലമാന പാപങ്ങളും ഈ ഒരൊറ്റ ഒരാൾ വഹിക്കുക, ഒറ്റ ഒരാള് തന്റെ ശരീരത്തിൽ വഹിക്കുക, അതിന്റെ വ്യത എത്രമാത്രമാണെന്നുള്ളത്. ഗോഡ് ഹാസ് ടു ഗിവ് എസ് എ റെവലേഷൻ. ദൈവം നമുക്ക് റെവലേഷൻ തരണം, അപ്പോഴാണ് നമുക്ക് ദൈവത്തിന് വേണ്ടി ദൈവത്തെ നമുക്ക് സ്നേഹിക്കാനായിട്ട് പറ്റുന്നത്. ഞാൻ ഇവിടെ ഈ സന്ദേശം പറയുമ്പോൾ, ഇവിടെ ഈ സന്ദേശം ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ആർക്കാണ് ഞാൻ പറയട്ടെ, വേഗം പറയാം. ഈ കൂട്ടത്തിലെ ഏറ്റവും വേഴ്സ് ആയിട്ടുള്ള സിന്നർ ഞാനാണെന്ന് ആര് ചിന്തിക്കുന്നു, അവനോ അവൾക്കോ ആണ് ഈ സന്ദേശം ഏറ്റവും മനസ്സിലാകുന്നത്. പ്രൈസ് ലോർഡ്. വേറെ ആർക്കും അത്ര മനസ്സിലാകത്തില്ല, കാരണം ഞാൻ ഐ എം നോട്ട് സോ ബാഡ്. കർത്താവേ ഞാൻ ഈ ഇവിടെ ഇരിക്കുന്ന എല്ലാവരെക്കാട്ടിലും ഐ ആം ദ വേർസ്റ്റ് ഓഫ് ഓൾ ദ സിന്നേഴ്സ് എന്ന് മനസ്സിലാക്കുന്നവൻ ഞാൻ മനസ്സിലാക്കുകയാണ്. ആ വെളിച്ചം അവന്റെ ഉള്ളിലേക്ക് പ്രകാശിച്ചുകൊണ്ടിരിക്കും. പൗലസിനെ പോലെ അവൻ പറയും, ആ പാപികളിൽ ഞാൻ ഒന്നാമനത്രേ. പ്രിയ സൗരങ്ങളെ, അവൻ ആ ഡാർക്ക്നെസ് 3 മണിക്കൂർ ഉണ്ടായിരുന്നു. തിങ്ക് ഓഫ് ഇറ്റ്, മെഡിറ്റേറ്റ് ഇറ്റ്. എനിക്ക് അതിലും സന്തോഷം. അതുപോലെ തന്നെ എന്റെ ഹൃദയ 2751 ഒരു മിറക്കിൾ നടക്കുന്നുണ്ട്. 51 മിറക്കിൾ വേഗം വായിക്കും.
അപ്പോൾ മന്ദിരത്തിലെ തിരശ്ശീല മേൽ തൊട്ടടിയോളം രണ്ടായി ചിന്തിപ്പോയി.
നമുക്കറിയാവുന്ന കാര്യമാണ്, 12 ഉണ്ട് അവിടെ തിരശ്ശീലകൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരശ്ശീലയാണ് ഈ ഹോളി ഓഫ് ഹോളീസിലേക്കുള്ള തിരശ്ശീല. അത് ഈ അന്ന് ഭയങ്കര തിരക്കുള്ള ഒരു ദിവസമാണ്, കാരണം പിറ്റേ ദിവസം ശബത്ത് തുടങ്ങുക. അപ്പം നമ്മൾ അങ്ങനെ തന്നെ ഇത് ചിന്തിക്കും, അങ്ങനെ പഠിച്ചേ. ഹോളി പ്ലേസിൽ ഒത്തിരി പുരോഹിതന്മാർ ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, അവരിന്നു വരെയും ഹോളി പോളിസ് കണ്ടിട്ടില്ല. വർഷത്തിൽ പാപപരിഹാരത്തിന്റെ ദിവസം മാത്രം മഹാപുരോഹിതൻ പെട്ടെന്ന് കയറി അത്യാവശ്യം ബ്ലഡ് തളിച്ച് ചിറങ്ങി പോരുന്നല്ലാതെ ആരും ഇതുവരെ കണ്ടിട്ടില്ല ഹോളി പോളിസ്. ചിന്തിച്ച്, ഈ സഭയിലുള്ള ഇത്രയും പേര് നമ്മൾ എല്ലാവരും കൂടെ ഹോളി പ്ലേസില് കാഴ്ചപ്പത്തിന്റെ മേശയൊക്കെ അടുക്കി വെച്ചോണ്ടിരിക്കുക, നമുക്ക് ഇന്നുവരെ ഹോളി പ്ലേസ് കയറാനുള്ള പ്രവേശനം കിട്ടിയിട്ടില്ല. പെട്ടെന്നൊരു കാര്യം സംഭവിക്കുക, ഭയങ്കര സൗണ്ട് കേൾക്കുക, ഇത് രണ്ടായിട്ടങ്ങ് തിരിയുക. നമ്മൾ അകത്തോട്ട് നോക്കുന്നുണ്ടല്ലോ, ദൈവ തേജസ് ഇറങ്ങി വരിക, ജീവങ്ങളിലേക്ക് ഉള്ള വഴി തുറക്കപ്പെടുകയാ. ഹല്ലേലൂയ, ജീവങ്ങളിലേക്കുള്ള അത് നമ്മൾ പാടിയ, നിന്റെ ഉദരം അതിനാൻ പ്രതിഷ്ഠിച്ച ജീവ പുതുവഴിയായി നിന്നടി ആർക്ക് പിതാവിൻ സന്നിധവും വന്നിടാമേ സതത. കർത്താവേ നീ ആ തീർ ജീവനുള്ള ആ തരശില കയറി പിതാവേ അബ്ബാ എന്ന് വിളിക്കാനുള്ള പ്രാഗൽഭ്യം നീ ഭാവിയായ എനിക്ക് നീ തന്നതിനായി ഞാൻ നിന്നെ സ്തുതിക്കുന്നു. പ്ലീസ് ലോർഡ്. അതൊരു ചെറിയ കാര്യമല്ല, നമ്മളതിനെ നിസ്സാരമാക്കി കളയരുത്. ദൈവം ആരാന്നുള്ള വെളിപ്പാട് കിട്ടുമ്പം ദേഹം വന്ന തിരശ്ശീല കയറി നമ്മൾ ചുമ്മാ വായിച്ചു വിടത്തില്ല. നമ്മൾ ദൈവത്തോട് പറയും, കർത്താവേ എനിക്ക് ഈ ദൈവത്തെ അബ്ബാ പിതാവ് എന്ന് വിളിപ്പാനുള്ള ആ വലിയ ഭാഗ്യം തന്നതിനായ സ്തോത്രം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഞാൻ വീണ്ടും പറയുക, പിലാത്തോസിന് അവസരം കിട്ടിയതാ, പക്ഷെ അവന്റെ പ്രശ്നം പേടിയായിരുന്നു. അവൻ യേശുവിനെ ഭയപ്പെടുന്നുണ്ട്, അതാ ഏറ്റവും രസം. ഹി ഫിയർ ജീസസ്. അവൻ യേശുവിനെ ഭയപ്പെടുന്നുണ്ട്, പക്ഷെ ഗോഡ്ലി ഫിയർ അല്ലായിരുന്നു. പിന്നെ അടുത്തതായിട്ട് അവൻ ആളുകളെ പേടിയായിരുന്നു. ഒത്തിരി പേര് അങ്ങനെ, ആളുകൾ എന്ത് പറയും, നമ്മളൊരു സ്ട്രോങ് ആയിട്ടൊക്കെ വചനമൊക്കെ പറഞ്ഞ ആളുകൾ എന്ത് പറയും. യേശു മാത്രം രക്ഷ എന്ന് പറയുമ്പോഴത്തേന് ഹി ഫിയർ പീപ്പിൾ. അടുത്ത ഏറ്റവും വലിയ സമയം എന്നറിയോ, കൈസറുടെ സ്നേഹിതനല്ലെന്ന് പറഞ്ഞോടുകൂടെ പുള്ളി വീണുപോയി. പുള്ളി ശരിക്കും ഈ ചരിത്രം പറയുന്ന ഈ കൈസർക്ക് പുള്ളിയായിട്ട് വലിയ ബന്ധമൊന്നും ഇല്ലെന്ന്, കൈസറുടെ സ്നേഹത്തിനല്ലെന്ന് പറഞ്ഞതും പുള്ളി കൈയെല്ലാം കഴുകി പുള്ളി ഓക്കെ. പക്ഷേ അതേക്കുറിച്ച് എഴുത്തുകാരൻ പറയുന്നത് ഒരഥാർത്ഥ സ്നേഹിതം തൊട്ടടുത്തുണ്ട്. വാട്ട് എ ഫ്രണ്ട് വി ഹാവ് ഇൻ ജീസസ്. കൈസറുടെ സ്നേഹിതൻ എന്നെ കേൾക്കുന്ന സൗരങ്ങളെ, ലോകവുമായിട്ടുള്ള ചില സ്നേഹബന്ധങ്ങൾ വിടാനായിട്ട് നമ്മളെ പിൻവലിക്കുന്നുണ്ടോ? മുമ്പിൽ ഒരു വലിയ സ്നേഹിതനുണ്ട്, പാപികളുടെ സേവനായ ക്രിസ്തുവുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവനും ആ ഒരു ഹൃദയബന്ധത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് അവനെ ആത്മാവിൽ കണ്ടുകൊണ്ട് അവനെ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇപ്പൊ ഞങ്ങൾ സ്ട്രെസ് ചെയ്തൊരു കാര്യം പറയാം. ഇപ്പൊ 16 വർഷമായി, നാളുകൾ കഴിയുന്തോറും ദൈവത്തോടുള്ള പേഴ്സണൽ ഇന്റിമസി ആൻഡ് റിലേഷൻ നഷ്ടമായെങ്കിൽ എവറിത്തിങ് ഈസ് ലോസ്റ്റ്. ശലോമോൻ നല്ല പാട്ടുകാരനായിരുന്നു, നല്ല എഴുത്തുകാരനായിരുന്നു, നല്ല ബിൽഡറായിരുന്നു, നല്ല ആർക്കിടെക്റ്റ് ആയിരുന്നു, നല്ല ഭരണതന്ത്രജ്ഞനായിരുന്നു. ഹി ലോസ്റ്റ് ഓൺലി വൺ തിങ്, ഹിസ് റിലേഷൻ വിത്ത് ദ ലോർഡ്. ഹി ലോസ്റ്റ് എവരിത്തിങ്. മറക്കര സഹോദരങ്ങളെ, അത്രയൊന്നും ശലോമോന്റെ ഒന്നും ഏഴൊക്കെ നമ്മൾ വന്നിട്ടില്ല. ദൈവം നീയുമായിട്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവമായിട്ടുള്ള റിലേഷനിൽ നിന്ന് എവിടെയെങ്കിലും അകന്നു പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ വചനപ്രകാരം ദൈവം നമ്മെ വിളിക്കുക. കം ബാക്ക് ഇൻ ദ റിലേഷൻഷിപ്പ്. കർത്താവുമായിട്ടുള്ള ആ സ്നേഹബന്ധത്തിലേക്ക് കടന്നു വരിക. സൗരങ്ങളെ, അവിടെ നമ്മൾ കാണുന്ന മറ്റൊരു കാര്യമുണ്ട്. റോബർ ഒരു കള്ളൻ, ഏത് സൈഡിലെയാണെന്നും നമുക്കറിയത്തില്ല. ഒരു കള്ളൻ. അവൻ രണ്ടുപേരും വാശി കർത്താവിനെ നിന്ദിച്ചുകൊണ്ടിരിക്കുക. പെട്ടെന്നാണ് യേശു പ്രാർത്ഥിക്കുന്നത്, പിതാവ് ഇവർ ചെയ്യുന്ന എന്തെന്ന് അറിയാകല്ലേ ഇവരോട്. അന്നേരം ഇവന് കിട്ടിയ വെളിപ്പാട് എന്നറിയോ? ഫോർഗിവ്നെസ് ഈസ് അവൈലബിൾ നൗ. ഇപ്പോഴും ഈ ലാസ്റ്റ് പോയിന്റിലും പാപക്ഷമ അവൈലബിൾ ആണെന്നുള്ള വെളിപ്പാട് കിട്ടിയതോട് അന്നേരം അവൻ പറഞ്ഞു, കർത്താവേ നീ രാജ്യത്തും പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ. കർത്താവ് പറഞ്ഞു, നീ എന്നോട് കൂടെ പറദീസയിലിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഫോർഗിവ്നെസ് ഈസ് അവൈലബിൾ. ക്രൂശിന്റെ അതിലേക്ക് വരിക. നമ്മൾ പറയാ എത്ര പ്രാവശ്യം പാപം ചെയ്തു, ആ പാപം വീണ്ടും എന്റെ ജീവിതത്തിൽ വന്നില്ലേ, അതുകൊണ്ട് ഞാൻ ഇനി പൈവളാനും പ്രാർത്ഥന ഒന്നുമില്ല. യവനക്കാരെ പ്രത്യേകിച്ച് പറയുക, യേശുവിന്റെ അവന്റെ പക്കൽ പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഹല്ലേലൂയ. അവന്റെ പക്കൽ പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. മറന്നു പോകരുത്. ആ കർത്താവ് അവൻ രക്ഷപ്പെട്ടു. അവൻ ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ. എന്താണെന്ന് അറിയാമോ? കർത്താവേ, അവന് വേറെ ഒന്നിന് സമയമില്ലായിരുന്നു. അവന് ആ സാധ്യതയിൽ അവൻ രക്ഷപ്പെട്ടു. പക്ഷെ അതിലും ഗ്ലോറിയസ് ആയ ഒരു കാര്യം, റോമൻ സെഞ്ചുറിയന്, ആ ശതാധിപനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചിന്തിക്കാം, ഗച്ഛമന തൊട്ട് അവൻ ഉണ്ടായിരുന്നു. കാരണം അവൻ ആ 100 പടയാളികളുടെ തലവനായിരുന്നു. അവൻ അവിടെ തൊട്ട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ഹൃദയം കഠിനമായി പോയനാ. കാരണം സ്ഥിരം ആളുകളെ ക്രൂശിക്കുന്നവന, 30,000 പേരെ ക്രൂശ് എന്ന് പറയുമ്പം ഇവൻ 3,000 പേരെ ക്രൂശിക്കാൻ വേണ്ടി ഇവൻ നേതൃത്വം കൊടുത്തവനാ. പക്ഷെ മർക്കോസിന്റെ സുവിശേഷത്തിൽ അവൻ മാത്രമേ ഒരു മനുഷ്യനായിട്ട് പറയുന്നുള്ളൂ, ഇവൻ ദൈവത്തിന്റെ പുത്രനാണെന്ന്. ഹല്ലേലൂയ. നമ്മൾ മർക്കോസ് തുടങ്ങുമ്പോൾ ദൈവപുത്രനായ യേശുവിന്റെ സുവിശേഷം പറഞ്ഞു. പിന്നെ പിശാച് പറഞ്ഞു, നീ ദൈവത്തിന്റെ പരിശുദ്ധനാണ്, വേറെ ആരും, നീ അത്ഭുത പ്രവർത്തനാന്ന് പറയുന്നുണ്ട്, നീ ഗുരുവാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കരമായിട്ട് അതിൽ എൻകറേജ്ഡ് ആകുകയാണ്. ഈ ഹൃദയം കഠിനമായ റോമൻ സെഞ്ചുറിയൻ പറഞ്ഞൊരു സാധാരണ കാര്യമല്ല. എന്താ പറഞ്ഞത്? ഇവൻ ആരാന്നാ പറഞ്ഞേ? ഒന്ന് പറഞ്ഞേ, ഇവൻ ആരാന്നാ പറഞ്ഞേ? ഹീസ് എ സൺ ഓഫ് ഗോഡ്, അല്ലെങ്കിൽ ഇവൻ ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. കിട്ടിയ റെവലേഷൻ ഇങ്ങനെയാണ്, അസെൻഡിംഗ് റെവലേഷൻ ഇങ്ങനെയാണ്. ഒന്ന് യോഹന്നാൻ 19:5 പറഞ്ഞു, ബിഹോൾഡ് ദ മാൻ, ഇതാ മനുഷ്യൻ. കുറച്ച് കഴിഞ്ഞപ്പം പീലാത്തോസും പറഞ്ഞു, പീലാത്തോസിന്റെ ഭാര്യയും പറഞ്ഞു, വെറും മനുഷ്യനല്ല, ഹീസ് എ റൈച്ചസ് മാൻ, അവൻ നീതിമാന. കുറച്ചുകൂടെ മുമ്പോട്ട് വന്നപ്പോഴത്തേന് അവന്മാർ എഴുതി വെച്ചു, അവൻ മനുഷ്യ സാധാ മനുഷ്യനും അല്ല, നീതിമാനുമല്ല, ഹീസ് ദ കിങ് ഓഫ് ജൂസ്, അവൻ രാജാവാന്ന് പറഞ്ഞു. അവിടെ വരെ എത്തി. പക്ഷേ ഈ റോമൻ സെഞ്ചുറിന് അത് പൂരിപ്പിച്ചു. മർക്കോസ് 15:39, ട്രൂലി ഹീസ് ദ സൺ ഓഫ് ഗോഡ്, അവൻ ദൈവത്തിന്റെ പുത്രൻ തന്നെയാ. പ്രിയ സൗരങ്ങളെ, അവിടെ ഭൂകമ്പം ഉണ്ടാകുന്നുണ്ട്, പിന്നെ അതുപോലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഒത്തിരി പേര് ഭയപ്പെടുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായിട്ട് കർത്താവിനെ, നമ്മുടെ ജീവിതത്തിൽ ആ കർത്താവിനെ ധ്യാനിക്കുമ്പോൾ, നമ്മൾ പാട്ട് പാടാറല്ലേ, ശത്രുത്വം വർദ്ധിച്ചാൽ പീഡകൾ കൂടിയാൽ ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ. അടുത്തത് പാപത്തിനോളങ്ങൾ സാധുവെ തള്ളുമ്പോൾ ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. ഒത്തിരി നമുക്കറിയാം നാ പാട്ടുകാരനിങ്ങനെ, ഇത് നമ്മൾ ഓർക്കുമ്പോഴാണ്, ഇത് ഇറ്റ്സ് എ റിമെമ്പറൻസ്, ഇത് ഓർക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഈ കർത്തൃമേശയിൽ യഥാർത്ഥമായിട്ട് നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നു. ഇപ്രാവശ്യം ഒരു മാഗസിൻ എഴുതിയിരിക്കുകയാണ്, ഹൃദയം ഇൻവോൾവ് ആകാത്ത ഒന്നിലും നിങ്ങൾ പാർട്ടിക്ക് ചെയ്യരുത്. പ്രാർത്ഥിക്കുകയാണോ, ഹൃദയം ഇൻവോൾവ് ആകുന്നില്ലെങ്കിൽ സ്റ്റോപ്പ് ഇറ്റ്, അവിടെ നിർത്താം. വാഗോണ്ട് നമ്മൾ പ്രാർത്ഥിക്കരുത്. പാട്ട് പാടുവാണോ, ഒറ്റയ്ക്കിരുന്ന് പാട്ട് പാടുവാണോ, ഹൃദയം ഇൻവോൾവ് അല്ലെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ്. കർത്തൃമേശയിൽ പങ്കെടുക്കുകയാണോ, ഹൃദയം ഇൻവോൾവ് അല്ലെങ്കിൽ സ്റ്റോപ്പ് ദെയർ, അവിടെ നിർത്തുക. ഹൃദയം ദൈവഹൃദയം മാത്രമാണ് നോക്കുന്നത്. കർത്താവ് നമ്മെ ആ ഒരു സ്നേഹത്തിലേക്ക് വിളിക്കാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടെ സമത്വം മുറുകെ പിടിച്ചുകൊള്ളെന്ന് വിചാരിക്കാതെ തന്നെ താൻ താഴ്ത്തി വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ദൈവം ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. അതുകൊണ്ട് സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകൾ യേശുവിന്റെ ക്രൂശിനും ഭാഗമടക്കും. ഞാൻ ആവർത്തിക്കുകയാണ്, ദ മെസ്സേജ് അബൌട്ട് എറ്റേണിറ്റി ആൻഡ് ദ മെസ്സേജ് ഓഫ് ദ ക്രോസ്. ഞങ്ങൾക്കറിയാം ഞങ്ങൾക്ക് വേണ്ട റെസ്പോൺസ് മുമ്പോട്ട് കിട്ടത്തില്ല, ഞങ്ങൾക്കറിയാം. ബട്ട് ദൈവം ഞങ്ങൾക്ക് തന്ന ആ വെളിപ്പാടിൽ പ്രീച്ചിങ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ, ക്രിസ്തുവിന്റെ ക്രൂശ മരണത്തെ, അമ്മന്റെ മടങ്ങി വരവിനെ ദൈവത്തിന്റെ വചനപ്രകാരം സംസാരിച്ചുകൊണ്ടേയിരിക്കും. കാരണം അത് മാത്രമല്ലാതെ മറ്റെന്താണ്? പൗലോസ് പറയാ, ഞാനൊന്നും ഓർക്കുന്നില്ല, ഞാനൊന്നും സാനപ്പെടുത്തിയത് ഓർക്കുന്നില്ല, ഒന്നും ഓർക്കുന്നില്ല. കാരണം ദൈവജ്ഞാനവും ദൈവശക്തിയുമായ ക്രിസ്തു ഹൃദയത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ മറന്നുപോകും. ദൈവത്തിന് മുമ്പാകെ നമ്മെ തന്നെ നമുക്ക് താഴ്ത്തി ഏൽപ്പിക്കാം. പ്രിയ സൗരങ്ങളെ, ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയ നിറക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ കടന്നു വരിക. ഞാൻ പറയാമല്ലോ, എനിക്ക് നിങ്ങൾക്ക് സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം മറ്റൊന്നുമല്ല, എ ഹാർഡൻഡ് ഹാർട്ട്, ഒരു കഠിന ഹൃദയം, കഠിന ഹൃദയം. ഒത്തിരി ആളുകൾ ഞങ്ങളോട് ആരംഭിച്ചു പറഞ്ഞു, നിങ്ങളിപ്പം വലിയ ഉഷാറായിട്ടൊക്കെ ഉണ്ടല്ലോ, കുറച്ചു കഴിഞ്ഞു നിങ്ങളും ഞങ്ങളെപ്പോലെ ആയിത്തീരും. പ്രിയസ്വർഗ്ഗങ്ങളെ, നമുക്കത് പറയാൻ ഇടവരാതിരിക്കട്ടെ. കർത്താവ് ഇതിനെ ആദ്യം കണ്ടുമുട്ടിയ അതേ തീക്ഷ്ണതയിൽ, അതേ ഉത്സാഹത്തിൽ, അതേ ഒരു ഒരു പാഷനിൽ കർത്താവെ, ഇത് ദൈവ ഹൃദയങ്ങളെ കാണുന്ന വേറെ ആർക്കും അറിയത്തില്ല. കർത്താവെ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഈ സന്ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കൊള്ളപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ